You're with SBS Radio. Find more great stories in your language at sbs.com.au.
പ്രളയജലത്തിൽ മുങ്ങിയ കേരളം അതിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണിപ്പോൾ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറിത്തുടങ്ങിയിരിക്കുന്നു. ശുചീകരണ പരിപാടികളും തകൃതിയിൽ നടക്കുന്നു. കേരളത്തിന് സഹായഹസ്തവുമായി വിദേശികളും പ്രവാസി മലയാളികളും മറ്റ് നിരവധി കൂട്ടായ്മകളും വ്യക്തികളും ഒന്നടങ്കം മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഇതിൽ ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് തന്നെ നാടിന് കൈത്താങ്ങാവുന്ന കൂട്ടായ്മകളും വ്യക്തികളും നിരവധിയാണ്. എന്നാൽ പ്രളയജലത്തിൽ കേരളം മുങ്ങിത്താണുകൊണ്ടിരുന്ന സമയത്ത് രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും നിരവധി ഓസ്ട്രേലിയൻ മലയാളികൾ സഹായമെത്തിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. ഇതിൽ ചിലരുമായി SBS മലയാളം സംസാരിച്ചു. ഓഗസ്റ്റ് പകുതിയോടെ സംസ്ഥാനത്തിന്റെ 14 ജില്ലകളെയും പ്രളയം വിഴുങ്ങിയപ്പോൾ ഭീതിജനകമായ ആ അന്തരീക്ഷം നേരിൽ കണ്ട് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയതാണ് മെൽബണിലുള്ള പ്രസാദ് ഫിലിപ്പ്. അവധിക്കായി നാട്ടിലേക്ക് പോയ പ്രസാദ് സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നു.
ഞാൻ എന്താ പറയുക, സാഹചര്യവശാൽ അങ്ങനെ അവിടുത്തെ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയ ഒരാളാണ്. എന്നാൽ അതിൽ ചെറിയൊരു പങ്ക് അവിടുത്തെ കാര്യങ്ങൾ സഹായം ചെയ്യാനും ചെറിയ തോതിലെങ്കിലും അവസരം ലഭിച്ചു എന്നുള്ളതിലുള്ള ഒരു കൃതാർത്ഥത മാത്രമുണ്ട്. എന്നാൽ നമ്മുടെ സുഹൃത്തുക്കൾ പലരുമായിട്ട് ബന്ധപ്പെടുകയും അപ്പൊ അവര് ഇങ്ങനത്തെ പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ അവരുടെ ഞങ്ങൾ ആദ്യം ചെയ്തത് പ്രത്യേകിച്ച് ഈ ദുരിതാശ്വാസ പ്രവർത്തകർ പോകാത്ത സ്ഥലങ്ങളുണ്ട്. കാരണം അവർക്ക് ആ തുടക്ക സമയത്ത് ദുരിതാശ്വാസ പ്രവർത്തകരുടെ റിക്വയർമെന്റ് എത്രയുള്ള ആൾക്കാരോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരോ ഒന്നും ചെല്ലാത്ത പല ഏരിയകളും ലോക്കലി ഞങ്ങൾക്ക് അറിയാമായിരുന്നതുകൊണ്ടും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലെ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്ന പലർക്കും അറിയാവുന്നതുകൊണ്ടും ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഓൾഡ് ഏജ് ഹോമുകൾ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അപ്പൊ അതൊക്കെ ലോക്കൽ ആ ഒരു ലോക്കൽ നോളജ് വെച്ചാണ് ഞങ്ങൾ പല സ്ഥലങ്ങളിലും ചെന്നെത്തിപ്പെടുക. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴി അല്ലെങ്കിൽ മറ്റുള്ള ഒരു നാട്ടുകാർ വഴി അറിയുകയും ഞങ്ങൾ അവിടേക്ക് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളതായിട്ടുള്ള റിസോഴ്സുകൾ യൂസ് ചെയ്ത് അവിടെ ചെല്ലുകയും അവരെയൊക്കെ നമ്മൾ കട്ടിലിലും കസേരയിലും അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രക്ചറുകളിലും ഒക്കെ നമ്മൾ അവരെ പുറത്തെത്തിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നമ്മൾ മാറ്റുകയുണ്ടായി. അതാണ് ഞങ്ങൾ ആദ്യം ചെയ്ത കാര്യം. അതിനുശേഷമാണ് മിലിറ്ററിയുടെ കൂടുതലായിട്ടുള്ള അംഗങ്ങൾ വരികയും പല സ്ഥലങ്ങളിലും അവർ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തു. എവിടൊക്കെ സ്കൂളുകളുണ്ടോ, എവിടൊക്കെ പള്ളികളുണ്ടോ, അല്ലെങ്കിൽ എവിടൊക്കെ ഓഡിറ്റോറിയംസ് വെള്ളം കയറാത്ത ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ, പ്രൈവറ്റ് വീടുകൾ, അവിടൊക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാർ അവിടെ വന്ന് താമസിക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള റിസോഴ്സുകൾ അവിടെ ബേസിക് റിസോഴ്സുകളൊന്നും ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെറിയ പത്തനംതിട്ട ചെറിയ ഏരിയകളിലൊന്നും ഇതുപോലെ മിലിറ്ററിയുടെ ബോട്ട് ഒന്നും ആ സമയത്ത് വന്നിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്ലാസ്റ്റിക് കാലി കുപ്പികൾ കിട്ടും. ഈ പ്ലാസ്റ്റിക് കാലി കുപ്പികളെല്ലാം കൂടെ ചേർത്ത് വലിയൊരു ചാക്കിനകത്ത് അത് കെട്ടി വലിയൊരു ഒരു ഒരു വെസല മാതിരി ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളിൽ ബേസിക് ആയിട്ടുള്ള ഫുഡുകൾ, ബ്രെഡ്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളും കുപ്പി വെള്ളങ്ങളും ഒക്കെ ഞങ്ങൾ ശേഖരിച്ച് ഇത് തുഴഞ്ഞുകൊണ്ട് പോയി പല വീടുകളിലെയും മുകളിലേക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിൽഡിങ്ങിന്റെ മുകളിലേയും പ്രാവശ്യവർക്ക് എറിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. സോ ദാറ്റ് അവർക്കൊരു പ്രോപ്പർ അങ്ങനെയുള്ളൊരു സൗകര്യം ഒരുങ്ങുന്നിടം വരെയുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങൾ എറിഞ്ഞു കൊടുക്കുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അതാണ് പിന്നീടുണ്ടായ രക്ഷാപ്രവർത്തനങ്ങൾ. പിന്നെ ഞങ്ങൾ ചെയ്തത് ഉള്ള കടകളിൽ നിന്നൊക്കെ വെള്ളം കയറാത്ത കടകളിൽ തുണിക്കടകളിലൊക്കെ പോയിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കൈലി, അതുപോലെ തന്നെ നൈറ്റി, അതുപോലെ തന്നെ പലർക്കും പലരുടെ ആവശ്യങ്ങളനുസരിച്ചുള്ള ആൺപെണ്ണ ആവശ്യങ്ങളനുസരിച്ചുള്ളവരുടെ വസ്ത്രങ്ങളും ഞങ്ങളും കുറച്ച് ലോക്കലി ഞങ്ങൾ ഫണ്ടുകൾ നമ്മൾ തന്നെ അത് റേസ് ചെയ്ത് അവർക്കുള്ള വസ്ത്രങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ ഭക്ഷണപ്പൊതികൾ ഒക്കെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും ഒക്കെ കുറേയൊക്കെ ശ്രമിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നമ്മുടെ ഉള്ള റിസോഴ്സിനെക്കാളും കൂടുതലാണ് അവിടെയുള്ള ആവശ്യങ്ങളെന്നും മനസ്സിലായത്. അപ്പം അങ്ങനെയായിരുന്നു. അതായത് ആദ്യം നമ്മൾ ചെയ്തത് രക്ഷപ്പെടുത്താനുള്ളവരെ നമുക്ക് ആക്സസ് ഉള്ള ഏരിയകളിൽ പോയി പലരെയും രക്ഷപ്പെടുത്തി. പിന്നെ അതിനുശേഷം അവർക്ക് ഇങ്ങനെയുള്ള അവരുടെ ബേസിക് റിക്വയർമെന്റ്സ്, അവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ റിലീഫ് ക്യാമ്പുകളിൽ പോയി എത്തിച്ചു കൊടുക്കാനുള്ളൊരു, അപ്പൊ ബേസിക്കലി അത് നമ്മുടെ ഒരു പരിചയം കൊണ്ട് ലോക്കൽ നെറ്റ്വർക്ക് കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പണ്ട് പ്രവർത്തിച്ചവർ അങ്ങനെയുള്ളവരുടെ ഒരു ഒരു കൂട്ടായ്മയായിരുന്നു ഞങ്ങൾ അത് ചെയ്തത്. അതിൽ ഞാനും പങ്കാളിയായി എന്നുള്ളതാണ്.
പത്തനംതിട്ട ജില്ലയിലാണ് പ്രസാദ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതെങ്കിൽ തൃശൂർ ജില്ലയിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടയാളാണ് ബ്രിസ്ബെയിനിലുള്ള സൈജു ചിദംബരം. നോക്കി നിൽക്കെ കൺമുന്നിൽ നിന്നും ആളുകൾ ഒഴുകിപ്പോയതും ആദ്യ ദിനങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമെല്ലാം സൈജു ഓർക്കുന്നു.
ഇവിടെ ഇപ്പോ ആദ്യത്തെ തുടക്ക ദിവസങ്ങളിൽ, ഇപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 15-ാം തീയതി തുടങ്ങി, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വെള്ളം പെട്ടെന്ന് പൊങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടി ശരിയായ രീതിയിൽ ഒരു സജ്ജമായി എന്ന് പറയാനും പറ്റില്ല. ആദ്യത്തെ 2-3 ദിവസത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫീഷ്യൽസും ആയാലും എല്ലാവരും എത്തിത്തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്നു നമ്മൾ ശരിക്കും ഒരു കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം പ്രായമുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ പലർക്കും ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ പലപ്പോഴും ഈ ടോറസും ടിപ്പറും ഭയങ്കര ഉയരമുള്ള വണ്ടികളാണ് പലതും. അപ്പൊ നമുക്ക് അവർക്ക് അതിലേക്ക് കയറാനും എല്ലാം ഉള്ള ഒരു ബുദ്ധിമുട്ടും, പിന്നെ അവരെ നമുക്ക് മൊബിലിറ്റി കുറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ തന്നെ കുട്ടികൾ, അപ്പൊ നമ്മൾ അവരെ എല്ലാം മാറ്റാനുള്ള ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും അതെല്ലാം ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോ കുട്ടികളെ ആയാലും നമ്മൾ അച്ഛനമ്മമാരെല്ലാവരും കൂടി ഒരുമിച്ചൊരു ഫാമിലി പോലെ നമുക്ക് മാറ്റേണ്ടി വരുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ നമ്മുടെ മുന്നിൽ തന്നെ പലരും ഒലിച്ചു പോയിട്ടുള്ള അവസ്ഥകൾ അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ചില സമയത്ത് നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ നമുക്ക് പറ്റും. ഇവരെല്ലാം നമുക്ക് കാണാം ആൾക്കാരാണ് ഒഴുകി പോകുന്നത്, വണ്ടികൾ ഒഴുകി പോകുന്നത്, വണ്ടിയിൽ ആൾക്കാർ, അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പറ്റിയിട്ടില്ല. അപ്പൊ അതൊക്കെ വളരെ ഒരു എന്താ പറയാ പേഴ്സണൽ ആയിട്ടും മെന്റലി ഇഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോ ഒരു ചെറിയൊരു ട്രോമ സ്റ്റേജ് ഉണ്ട് പലർക്കും ക്യാമ്പുകളിൽ വന്നിട്ടും, പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്കും കുട്ടികൾക്കും.
അതേസമയം രക്ഷാപ്രവർത്തന സമയത്ത് നാട്ടിലില്ലായിരുന്നുവെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടയാളാണ് മെൽബണിലുള്ള ലിജിൽ ജോൺ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ഈ സാഹചര്യത്തിൽ ശുചീകരണ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ലിജിലിപ്പോൾ. കൂടാതെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഭാവിയിലേക്ക് വേണ്ട സഹായങ്ങൾ എങ്ങനെ എത്തിച്ചു കൊടുക്കാമെന്നതിനെക്കുറിച്ചും പദ്ധതികൾ തയ്യാറാക്കുകയാണെന്ന് ലിജിൽ പറയുന്നു.
അപ്പൊ എഗെയിൻ ബ്ലീച്ചിങ് പൗഡറിന്റെ ഫിനോയിലിന്റെ ഒക്കെ ഷോർട്ടേജ് വരുന്നുണ്ട്. കാരണം എല്ലാവരും ഈ പറയുന്ന പോലെ ക്ലീനിങ്, കാരണം ക്ലീനിങ് നമ്മൾ വാങ്ങി പോയി തന്നെ ക്ലീൻ ചെയ്യണം. പിന്നെ നമുക്ക് ആൾക്കാരുടെ അവൈലബിലിറ്റി ഒരു പ്രോബ്ലം ക്ലീൻ ചെയ്യാനുള്ളത്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ ബ്ലീച്ചിങ് പൗഡറും ഫിനോയിലും അതുപോലെ തന്നെ മാസ്കും ഗ്ലൗസും ഒക്കെ ഞങ്ങൾ കിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ അത് ഇനി ആലോചിച്ചു ഞങ്ങൾ ആലപ്പുഴയിലോട്ട് കുട്ടനാട്ടിലൊരു പഞ്ചായത്തിലോട്ട് കൊടുക്കാനുള്ള ഒരു ഐഡിയ ആയിട്ട് നമുക്ക്. ഇനിയിപ്പോ ഭാവിയിലോട്ട് ഒരുപാട് ചെയ്യും, നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു. ഇനിയിപ്പോ ഭാവിയിലോട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞ ആക്ച്വൽ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കാരണം ഈ ഗവൺമെന്റ് ഫണ്ടിങ്, അത് കറക്റ്റായിട്ട് ആൾക്കാരുടെ അടുത്തൊക്കെ എത്തിക്കുക, അതുപോലെ തന്നെ വീടുകള് പണിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ ഈ നശീയമായ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം. കാരണം ഇപ്പൊ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ സ്ഥലമില്ല. അപ്പൊ ഈ ഹ്യൂജ് എമൗണ്ട് വരുന്നുണ്ട്, ഈ ഫർണിച്ചർ ആണെങ്കിലും ഇതെല്ലാം പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംഭവം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പിള്ളേരുടെ പഠിത്തം, ബുക്ക്, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ ഒരു അഡോപ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോൺസെപ്റ്റിങ് ആലോചിക്കുന്നുണ്ട്. പക്ഷെ എഗൈൻ ഇതെല്ലാം നമുക്ക് കുറച്ചു കഴിഞ്ഞ് കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് വളരെ വളരെ അധികം സന്തോഷം. നമ്മൾ അറിയാത്തതും പറയാത്തതും കേൾക്കാത്തൊക്കെ അറിയാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡെയിലി ഫോണിലൂടെ ആണെങ്കിലും ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും ഒക്കെ വാട്സാപ്പിലൂടെ ആണെങ്കിലും നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ടീം പോലെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസിനെക്കാട്ടും കൂടുതൽ ആൾക്കാരെ നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു എക്സ്പീരിയൻസ്.
ഇത്തരത്തിൽ ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലും നാടിനു കരുത്തേകി ഈ ദുരന്തത്തിൽ നിന്ന് കൈപിടിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. വർഷങ്ങൾ വേണ്ടിവരുമെങ്കിലും ഇതിൽ നിന്നും എത്രയും വേഗം കേരളം കരകയറുമെന്ന് പ്രതീക്ഷിക്കാം.
sbs.com.au